ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. 56-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയേറും. മത്സര വിഭാഗത്തിൽ മലയാള ചിത്രം സർക്കിട്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പ്രചാരണം ഊർജിതം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന് തുടക്കമായി. ICC U19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരക്രമം പുറത്തിറക്കി. ആദ്യ ദിനം ഇന്ത്യ അമേരിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ഈ വിഷയത്തിൽ ഭരണഘടനാ അനുച്ഛേദം 143 പ്രകാരമുള്ള രാഷ്ട്രപതിയുടെ റഫറൻസിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കോടതി. അതേസമയം ബില്ലുകൾ അനിയന്ത്രിതമായി പിടിച്ചുവെക്കുന്നത് ഭരണഘടനാ തത്വങ്ങൾക്കെതിരാണെന്നും സമയബന്ധിതമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് നിർദ്ദേശം നൽകാൻ കോടതിക്ക് ജുഡീഷ്യൽ അവലോകന അധികാരം ഉപയോഗിക്കാമെന്നും പരമോന്നത കോടതി നിരീക്ഷിച്ചു. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പട്നയിലെ ഗാന്ധി മൈതാനിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ഇന്നലെ പട്നയിൽ ചേർന്ന യോഗമാണ് NDA നിയമസഭാ കക്ഷി നേതാവായി ശ്രീ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തത്. 10-ാം തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. 56-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഗോവയിൽ തിരിതെളിയും. 9 ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ 80 രാജ്യങ്ങളിൽ നിന്നായി 240 ചലച്ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ബ്രസീലിയൻ ചിത്രമായ ദ ബ്ലൂ ട്രെയിലാണ് ഉദ്ഘാടന ചിത്രം. 15 ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിലുള്ളത്. താമർ KV സംവിധാനം ചെയ്ത സർക്കിട്ട്, രാജ്കുമാർ പെരിയസ്വാമിയുടെ അമരൻ, സന്തോഷ് ധവാക്കർ സംവിധാനം ചെയ്ത മറാഠി ചിത്രം ഗോണ്ടാൽ എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. മേള ഈ മാസം 28-ന് സമാപിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 28,000-ലേറെ സ്ഥാനാർത്ഥികളുടെ 42,000-ലേറെ നാമനിർദ്ദേശ പത്രികകളാണ് ലഭിച്ചത്. പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 മണിവരെ പത്രിക സമർപ്പിക്കാം. സൂക്ഷ്മ പരിശോധന മറ്റന്നാൾ നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണം 99%-ലേറെ പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കൃത്യതയും സുതാര്യതയും ഉറപ്പാക്കുന്നതിന് ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി അടിയന്തര യോഗങ്ങൾ ചേരാൻ BLOമാർക്ക് നിർദ്ദേശം നൽകി. SIR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കളക്ഷൻ ഹബ്ബുകൾ, ഹെൽപ്പ് ഡെസ്കുകൾ തുടങ്ങിയവയും ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ചെറുവാടി ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് BLOമാരുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഒരുക്കിയ ഹെൽപ്പ് ഡെസ്കുകളിൽ 700-ഓളം പേർ പങ്കെടുത്തു. ലക്ഷദ്വീപിലും SIR നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. നിലവിൽ 57,813 വോട്ടർമാർക്കുള്ള എന്യൂമറേഷൻ ഫോമുകൾ 10 ദ്വീപുകളിലായി വിതരണം ചെയ്തതായി ലക്ഷദ്വീപ് ഇലക്ഷൻ കമ്മീഷണർ അറിയിച്ചു. പകൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കുൾപ്പെടെ രാത്രികാല ക്യാമ്പുകൾ ഏർപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം സംബന്ധിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. SIRന്റെ നടപടിക്രമങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടക്കുന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി മുസ്ലിം ലീഗ് അഭിഭാഷകൻ ഹാരിസ് ബീരാൻ കോടതിയെ അറിയിച്ചതോടെയാണ് അടിയന്തരമായി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചത്. SIR നടപടിക്രമങ്ങൾ നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് ജില്ലയിൽ ഹരിത തെരഞ്ഞെടുപ്പ് റീൽസ് സംഘടിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, പ്രിന്റിംഗ് പ്രസ്സുകൾ, പൊതുജനങ്ങൾ എന്നിവർ ഹരിതചട്ടം പാലിക്കണമെന്ന സന്ദേശം സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് പ്രതിനിധി പി ജഗന്നിവാസൻ.
ഹരിത തെരഞ്ഞെടുപ്പ്, പ്ലാസ്റ്റിക് രഹിത പ്രചാരണം, പോളിംഗ് ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ ശുചിത്വ അവബോധം, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യരഹിത ഇലക്ഷൻ പ്രചാരണം എന്നിവയുമായുള്ള യുവജനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ റീലുകളിൽ ഉൾപ്പെടുത്താം. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് 1,000 രൂപ ലഭിക്കും. റീലുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി December 5.
സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സ്ഥാനാർത്ഥികൾ മൂന്നാർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇന്നലെ മുതലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയത്. ഇന്ന് ഉച്ചവരെ 25 പേർ പത്രിക സമർപ്പിച്ചു. 14 വാർഡുകളാണ് ഇടമലക്കുടിയിലുള്ളത്. ശബരിമല ദർശനത്തിന് അനുവദിക്കുന്ന സ്പോട്ട് ബുക്കിംഗ് 5,000 നിജപ്പെടുത്തി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ കേന്ദ്രങ്ങളിൽ മാത്രമാകും സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാകുക. പമ്പ, എരുമേലി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലെ സ്പോട്ട് ബുക്കിംഗ് താൽക്കാലികമായി നിർത്തിവച്ചു. തിങ്കളാഴ്ച വരെയാണ് നിയന്ത്രണങ്ങൾ. ഭക്തർ പരമാവധി വെർച്വൽ ക്യൂ വഴി സ്ലോട്ട് ഉറപ്പാക്കി ദർശനം നടത്തണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപത്തിന് തുടക്കമായി. 8 ദിവസം 7 മുറകളായി 56 ദിവസം നീളുന്നതാണ് മുറജപം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
വേദസംഹിതയെ ആദ്യന്തം ഉപാസിക്കുന്ന രീതിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപം. പതിവുള്ള ഋഗ് യജുർ സാമവേദങ്ങളുടെ ജപത്തിനു പുറമെ ഇക്കുറി അഥർവവേദം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശൃംഗേരി, ഉടുപ്പി, ഉത്രാദി, കാഞ്ചീപുരം എന്നീ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർക്ക് പുറമെ ഹൈദരാബാദിലുള്ള ചിന്നജീയർ സ്വാമിയും പങ്കെടുക്കും. മുറജപത്തിന്റെ ഭാഗമായി വന്ദേ പത്മനാഭം എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടികൾ തെലുങ്ക് നടൻ റാണാ ദഗുപതി ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. മുറജപം ലക്ഷദ്വീപം ചടങ്ങിന് ഇത്തവണ 6 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്.
ഭീമാപ്പള്ളി ഉറൂസ് പ്രമാണിച്ച് തിരുവനന്തപുരം നഗരസഭാ പരിധിയിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾക്കും ശനിയാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. മുൻ നിശ്ചയിച്ചിട്ടുള്ള പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. ശനിയാഴ്ച മുതൽ ഡിസംബർ 2 വരെയാണ് ഭീമാപ്പള്ളി ഉറൂസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30-ന്. പരിപാടിയുടെ 128-ാം പതിപ്പാണിത്. മലയാള പരിഭാഷയും ഉണ്ടായിരിക്കും. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ ഈ മാസം 28 വരെ നൽകാം. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനെ ഇന്ന് 4 മണിവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. വാസുവിനെ 4 മണിക്ക് വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലും വിജിലൻസ് കോടതി വിശദമായ വാദം കേൾക്കും. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ അടുത്തറിയാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ദേശീയ കലാ ഉത്സവിന്റെ സംസ്ഥാനതല മത്സരത്തിന് കോഴിക്കോട് തുടക്കമായി. ചലച്ചിത്ര ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
പൊതുവിദ്യാലയങ്ങളിലെ 9 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ കുട്ടികളാണ് കലോത്സവത്തിലെ 12 ഇനങ്ങളായി മത്സരിക്കുന്നത്. പ്രധാന വേദിയായ ചൂബിലിയാളിന് പുറമെ സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ, ചാലപ്പുറം NSS EMUP സ്കൂൾ എന്നിവിടങ്ങളിലും മത്സരവേദികളുണ്ട്. വോക്കൽ മ്യൂസിക്, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്, സോളോ ഡാൻസ്, ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്, ഇൻഡിജിനസ് ചോയ്സ് മേക്കിംഗ് തുടങ്ങിയവയിൽ ജില്ലാതലത്തിൽ മികവ് തെളിയിച്ച 400-ഓളം പ്രതിഭകളാണ് പങ്കെടുക്കുന്നത്. സംസ്ഥാനതലത്തിൽ സമ്മാനം നേടുന്ന കുട്ടികൾ പൂനെയിൽ നടക്കുന്ന ദേശീയ കലോത്സവത്തിൽ കേരളത്തിനായി മാറ്റൊരുക്കും.
ICC U19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരക്രമം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുറത്തിറക്കി. 2026 ജനുവരി 15 മുതൽ ഫെബ്രുവരി 6 വരെ സിംബാബ്വെയും നമീബിയയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന മത്സരത്തിൽ 16 ടീമുകൾ പങ്കെടുക്കും. 5 വേദികളിലായി 41 മത്സരങ്ങൾ ഉണ്ടാകും. ഫെബ്രുവരി 6-നാണ് ഫൈനൽ. ആദ്യ ദിനം ഇന്ത്യ അമേരിക്കയുമായും സിംബാബ്വെ സ്കോട്ട്ലൻഡുമായും ടാൻസാനിയ വെസ്റ്റിൻഡീസുമായും ഏറ്റുമുട്ടും. കണ്ണൂരിൽ ഇന്നലെ നടന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് FC മലപ്പുറം FC മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ഞായറാഴ്ച കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ നേരിടും. ഇന്ന് ലോക ശിശുദിനം. 1989 നവംബർ 20 കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷൻ ഐക്യരാഷ്ട്ര പൊതുസഭ അംഗീകരിച്ചതിന്റെ സ്മരണയിലാണ് ദിനാചരണം. എന്റെ ദിനം എന്റെ അവകാശങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യ AI ഇംപാക്ട് പ്രീ സമ്മിറ്റ് കോൺഫറൻസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ചീഫ് സെക്രട്ടറി എ ജയതിലക് മുഖ്യ അതിഥിയാകും. കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയത്തിന് കീഴിലെ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്ക് ഓഫ് ഇന്ത്യയും ICACA തിരുവനന്തപുരം ചാപ്റ്ററും സംയുക്തമായാണ് കോൺഫറൻസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അടുത്ത വർഷം നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ടാണ് സമ്മേളനം. തപാൽ വകുപ്പിന് കീഴിലെ തിരുവനന്തപുരം സൌത്ത് പോസ്റ്റൽ ഡിവിഷൻ അനന്തപുരി പെക്സ് 2025 ജില്ലാതല ഫിലാറ്റലിക് പ്രദർശനം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം കോംപ്ലക്സിലെ ഒളിമ്പിയ ഓഡിറ്റോറിയത്തിൽ ഇന്നും നാളെയുമാണ് പ്രദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകളിൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ബീഹാർ മുഖ്യമന്ത്രിയായി JDU നേതാവ് നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. 56-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയേറും. മത്സര വിഭാഗത്തിൽ മലയാള ചിത്രം സർക്കിട്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും. പ്രചാരണം ഊർജ്ജിതം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപത്തിന് തുടക്കമായി. ICC U19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ മത്സരക്രമം പുറത്തിറക്കി. ആദ്യ ദിനം ഇന്ത്യ അമേരിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.